بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد إننا ملأ بدا പിന്നെ വിശദീകരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനം പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا എന്നുറങ്ങിട്ട് പിന്നെ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ സഹാബികളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അപ്പോൾ സഹാബികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ചില വിഷയങ്ങൾ നമ്മളിവിടെ ഉണർത്തി. പക്ഷെ സഹാബികളെ കുറിച്ച് മൊത്തത്തിൽ ഒരു പിന്നെ ധാരണ ഉണ്ടാകാനും അതേപോലെ തന്നെ പിന്നെ സഹാബികളുടെ ഈ ദറജകൾ പദവികൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെ വിശദീകരിച്ചതും പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പിന്നെ പൂർവികരുടെ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഉസൂലുൽ ഹദീസിൽ ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ പിന്നെ ഈ തബക്കാത്ത് കാണാം. തബക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സദൃശ്യരായ ആളുകൾ ആളുകളുടെ പിന്നെ ആളുകൾ എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സാധാരണ ഹദീസുകളിൽ ഒരു ഷെയ്ഖ് ആ ഷെയ്ഖിന്റെ അടുത്ത് നിന്ന് സമപ്രായക്കാരായ ആളുകൾ അറിവ് സ്വീകരിച്ചത് പിന്നെ ഒരു കൂട്ടം ആളുകൾ ഒരു ഷെയ്ഖിനെ ലക്ഷ്യമാക്കിയിട്ട് ആ ഷെയ്ഖിൽ നിന്ന് അറിവ് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവരൊരു തബക്കയാണ്. അതിന്റെ ഹദീസ് അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസിൽ ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ അത് പരിഗണിക്കണം എന്തിനാന്ന് വെച്ചാൽ ഒരേപോലുള്ള പേരുകൾ ഉണ്ട് എങ്കിൽ ഒരേപോലെ പേരുകൾ റാവികൾക്ക് ഉണ്ട് എങ്കിൽ പിന്നെ ഏതാണ് റാവി എന്ന് വേർതിരിച്ചറിയാനാണ് ഈ തബക്കകൾ. ഇപ്പോ സഹദ്മാര് കുറെ സഹദ്മാരുണ്ട് എങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ സഹാബികളുടെ കൂട്ടത്തിൽ കുറെ സഹദ്മാരുണ്ട്. സഹദ് ബിൻ ഉബാദ, സഹദ് ബിൻ മുആദ്, സഹദ് ബിൻ റബിയ, സഹദ് ബിൻ സഹൽ, ഇങ്ങനെ കുറെ സഹദ്മാരുണ്ട്. അപ്പോ പിന്നെന്ത് ചെയ്യും, പിന്നെ ഏത് സഹദും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരുടെ തബക്ക നോക്കും. തബക്ക നോക്കും അത് പിന്നെ ഹദീസിന്റെ റാവിമാരിൽ പ്രത്യേകിച്ച് ഒരേപോലെ പേരുകളുള്ള റാവിമാര് വരിക അല്ലെങ്കിൽ ഒരേ കുഞ്ഞത്തുള്ള വിളിപ്പേരുള്ള റാവിമാര് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നോക്കുക അയാൾ ഏത് തബക്കയിൽപ്പെട്ട ആളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തായി, അത് ഇന്ന റാവിയാണെന്ന് തിരിച്ചറിയാൻ പറ്റി. സഹാബികളെ സംബന്ധിച്ചിടത്തോളം സഹാബികളുടെയൊക്കെ ശേഖാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സഹാബികളെ മുഹദ്ദിസീങ്ങളിൽ ഭൂരിഭാഗവും പ്രാമാണികരായ പലരും പന്ത്രണ്ട് തബക്കകളാക്കി. സഹാബികളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ തബക്കകൾ മനസ്സിലാക്കണം എന്തിനെന്ന് വെച്ചാൽ, ഒരു സഹാബിയെ കേൾക്കുമ്പോൾ ആ സഹാബി ഏത് ദർജക്കാരനാണ്, ഏത് പദവിക്കാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. ഞാൻ ഈ തബക്കകൾ പന്ത്രണ്ടെണ്ണം ഇതിപ്പോ ഇമാം ഹാക്കിം അബു അബ്ദുള്ള നൈസാപൂരി ഇമാം ഹാക്കിം സഹാബികൾക്ക് പറഞ്ഞ തബക്കയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. പന്ത്രണ്ട് തബക്കകളാണ് അദ്ദേഹം സഹാബികളെ വേർതിരിച്ചിട്ടുള്ളത്. മൊത്തം സഹാബികൾ, സഹാബികളുടെ എണ്ണം അത്രയും, മൊത്തം സഹാബികൾ അവരുടെ എണ്ണം 120,000, 114,000 ഇങ്ങനെയൊക്കെ എണ്ണം പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 100,000 മുകളിൽ സഹാബികളുണ്ട്. ആ സഹാബികളെല്ലാവരും ഒരേ ഗ്രേഡുകാരല്ല, ഒരേ ഗ്രേഡുകാരല്ല. അപ്പോ ചിലരദ്ദേഹത്തിന്റെ ഈ സഹാബികളെ അഞ്ച് തബക്കയാക്കിയിട്ട് കേവലം അഞ്ച് തബക്കകളിൽ അവരെ പരിമിതപ്പെടുത്തി. ഇമാ ഇബ്ന സഅദ് ഒക്കെ ആ രീതി. പക്ഷെ ഹാകിമിന്റെ ഈ പിന്നെ വിഭജനമാണ് പല പ്രാമാണികർ എന്ത് ചെയ്തിട്ടുള്ളത്, സഹാബികൾ ഏത് കാലക്കാരാണ് അല്ലെങ്കിൽ ഏത് പിന്നെ ദർജക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുഖവിലക്കെടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ അവിടെ മൊത്തത്തിൽ എഴുതിയത്. ഇൻഷാല്ലാഹ് ഞാൻ നമ്മളത് വിശദീകരിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മുആവിയ റളിയല്ലാഹു തആലനെ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ അദ്ദേഹം ആരാണ് എന്നുള്ളത്, ഈ തബക്കയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇൻഷാല്ലാഹ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് തബക്കകളിൽ ഒന്ന് അല്ലദീന അസ്ലമു ഖദീമൻ, ആദ്യം പണ്ടേ ഇസ്ലാം സ്വീകരിച്ചവർ, പണ്ടേ ഇസ്ലാം സ്വീകരിച്ചവർ. അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞാണ് ഖദീജ ബിന്ത് ഖുവൈലിദ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, അലി ഇബ്നു അബി താലിബ് തുടങ്ങിയിട്ടുള്ള, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഖുദാബ ഇബ്നു മദ്ഊൻ, മസ്ഊദ് ഇബ്നു മദ്ഊൻ തുടങ്ങിയിട്ടുള്ളതായ പിന്നെ ആദ്യകാല മുസ്ലിമീങ്ങൾ അല്ലെ, അവരാണ് ഇവിടെ അല്ലദീന അസ്ലമു ഖദീമൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു പെട്ടതാണ്. അതാണ് അല്ലദീന അസ്ലമു ഖദീമൻ. ഇതാണ് ഒന്നാമത്തെ തബക്ക, സഹാബികളിൽ ഒന്നാമത്തെ തബക്ക അതാണ്. പിന്നെ അതിന്റെ ഉദാഹരണം നമുക്ക് ഖദീജ ഉദാഹരണത്തിന് എഴുതാണ് നമ്മളിവിടെ. അതേപോലെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ തുടങ്ങിയവരൊക്കെ അതിന്റെ ഉദാഹരണമാണ്. പിന്നെ അസ്ഹാബു ദാറുൻ നദ്വ, അസ്ഹാബു ദാറുൻ നദ്വ, അസ്തഗ്ഫിറുല്ലാഹ് ദാർ, അത് തെറ്റി, അസ്ഹാബു ദാറുൻ നദ്വ അല്ല, അസ്ഹാബു ദാറുൽ അർഖം. ദാറുൽ അർഖം, ദാറുൻ നദ്വയും ദാറുൽ അർഖം തമ്മിൽ എന്താ വ്യത്യാസം? ദാറുൻ നദ്വ അബൂജഹലും കൂട്ടിരുന്ന സ്ഥലം. പിന്നെ ദാറുൽ അർഖം അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളും സഹാബികളും ഇരുന്ന സ്ഥലമാണ് ദാറുൽ നദ്വ. ദാറുൽ അർഖം, ദാറുൽ അർഖം, അൽ അർഖം ഇബ്നു അബിൽ അർഖം അൽ മഖ്സൂമിയുടെ വീടാണത്. അൽ അർഖം ഇബ്നു അബിൽ അർഖം അൽ മഖ്സൂമി, അദ്ദേഹത്തിന്റെ വീടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ രഹസ്യമായിട്ട് സഹാബികളുമായിട്ട് സന്ധിക്കുവാൻ തെരഞ്ഞെടുത്തിരുന്നത്. എന്തുകൊണ്ടെന്നുള്ള പറയാം. ഈ അസ്ഹാബു ദാറുൽ അർഖം എന്ന് പറഞ്ഞാൽ ദാറുൽ അർഖമിൽ ഇസ്ലാം സ്വീകരിച്ച് പഠിച്ചവരാണ്. ദാറുൽ അർഖമിൽ ഇസ്ലാം സ്വീകരിച്ച് പഠിച്ചവരാണ് അവർ. ഇവരെ പോലല്ല, ഇവർക്ക് ദാറുൽ അർഖമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അവരുടെ ഇസ്ലാമത ആശ്ലേഷൻ അവിടെ വെച്ചല്ല, ദാറുൽ അർഖമിൽ വെച്ചല്ല. ദാറുൽ അർഖമിൽ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അവിടെ വെച്ച് പഠിക്കുകയും ചെയ്തവർ സഹാബികൾ ഒരു വിഭാഗം. അവർക്ക് ഉദാഹരണം ഇപ്പൊ നമുക്ക് ഉമറിനെ എഴുതാം. ഉമർ എവിടെ ഇസ്ലാം സ്വീകരിച്ച്? ഉമർ ഇസ്ലാം സ്വീകരിച്ച് ദാറുൽ അർഖമിലാണ്. ഇവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം, ഈ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവര് ഇസ്ലാമിനെ വളരെ ഭയന്നായിരുന്നു കൊണ്ടുവരുന്നത്. നിസ്കരിക്കാൻ സമയമായിട്ടില്ലെങ്കിൽ അവർ മലഞ്ചെരുവിലേക്ക് പോകുമായിരുന്നു. ഷാബ് ബനി താലിബിലേക്ക് പോയിട്ട് ആ മലഞ്ചെരുവിൽ വെച്ചായിരുന്നു നിസ്കരിച്ചിരുന്നത്. പരസ്യമായിട്ട് നിസ്കരിക്കാൻ പറ്റൂല, കാബത്തിന്റെ അടുത്ത് നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് നിസ്കരിക്കണമെങ്കിൽ അവർക്ക് പോകണം മലഞ്ചെരുവിൽ പോകണം. ആ മലഞ്ചെരുവിൽ വെച്ചായിരുന്നു അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നത്, ഇസ്ലാമിനെ പഠിച്ചിരുന്നത്, ഇസ്ലാമിനെ പഠിച്ചിരുന്നത്. അതായിരുന്നു ഇവരുടെ പ്രത്യേകത. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ദാറുലർക്കം. ദാറുലർക്കം അവിടെ ഒളിഞ്ഞു പോയിട്ട് ഇരുന്നിട്ട് നിസ്കരിക്കാനൊരു വകുപ്പുണ്ട്, ഇസ്ലാമിനെ പഠിക്കാനൊരു സാഹചര്യമുണ്ട് ദാറുൽ അർഖം. ദാറുൽ അർഖമിനെ റസൂലിനെ തെരഞ്ഞെടുക്കാൻ കാരണം അൽ അർഖം ഇബ്നു അബിൽ അർഖം അൽ മഖ്സൂമി ബനു മഖ്സൂം ഗോത്രക്കാരനാണ്, അബൂജഹലിന്റെ ഗോത്രക്കാരനാണ്. അതാണ് ഉദാഹരണം. അബൂജഹലിന്റെ ഗോത്രക്കാരനാണ് ആര്? അൽ അർഖം. ബനു മഖ്സൂം ഗോത്രവും ബനു ഹാഷിം ഗോത്രവും തമ്മിലാണ് ഫൈറ്റിംഗ്. ബനു ഹാഷിമിലാണ് ആരുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ബനു അർഖമിലാണ് ആരുള്ളത്? അബൂജഹലും കൂട്ടുള്ളത്. അൽ വലീദ് ഇബ്നു അൽ മുഗീറ അൽ മഖ്സൂമിയും ഖാലിദ് ഇബ്നു അൽ വലീദ് അതേപോലെ അബൂജഹൽ ഇവരൊക്കെ ബനു മഖ്സൂമാണ്. ബനു മഖ്സൂമും ബനു ഹാഷിമാണ് പണ്ടേ ഫൈറ്റിംഗ്. അപ്പോ പിന്നെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് കൂടുതൽ അബൂജഹലിന് ഈറയും വൈരവും ഉണ്ടാകാൻ കാരണം ഈ ഇവരുടെ ഈ ഫൈറ്റിംഗ് ആണ്. ബനു മഖ്സൂമിന്റെയും ബനു ഹാഷിമിന്റെയും ഫൈറ്റിംഗ് ആണ്. അവര് മത്സരിച്ചായിരുന്നു ജാഹിലിയത്തിൽ, വളരെ മത്സരിച്ചു. ബനു ഹാഷിം ഒരു പിന്നെ കുടുംബത്തെ സംരക്ഷിച്ചാൽ, അഗതികൾക്ക് അന്നം നൽകിയിരുന്നെങ്കിൽ ബനു മഖ്സൂം അതിലേറെ കുടുംബങ്ങളെ സഹായിക്കും, അഗതികൾക്ക് അന്നം നൽകും. മനസ്സിലായി? അങ്ങനെയായിരുന്നു അവർ രണ്ടു കൂട്ടരും. ഒരു കൂട്ടർ തോൽപ്പിക്കാൻ ഒരു കൂട്ടർ എന്ന പോലെ അബൂജഹലിന്റെ തന്നെ വർത്തമാനത്തിൽ കാണാം. കഫറസെ റിഹാൻ മത്സരിച്ചു ഓടുന്ന രണ്ട് കുതിരകളെ പോലെ ആയിരുന്നു എന്നാണ്, ഒപ്പം ഇങ്ങനെ ഓടുകയാണ്. അപ്പോഴാണ് ബനു ഹാഷി പറയുന്നത് ഫീന നബി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത് അവർ നബി വന്നിരിക്കുന്നു. അപ്പോ ബനു മഖ്സൂം പറയാണ് ആ നബിനെ ഞങ്ങളെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നാ ഒരു നബി വരിക? ബനു ഹാഷിമിന് നബി ഉണ്ട് എന്ന് ഞങ്ങൾ സമ്മതിച്ചാൽ, ബനു മഖ്സൂം സമ്മതിച്ചാൽ, അബൂജഹലും കൂട്ടർ സമ്മതിച്ചാൽ, പിന്നെ ഒരു തോറ്റി ഞങ്ങൾക്ക് എന്നൊരു നബി കിട്ടവരോട് പറയാം. മനസ്സിലായി? അതാണ് ആത്തിക ബദർ യുദ്ധത്തിന് തൊട്ടുമുമ്പ് ഒരു സ്വപ്നം കണ്ട്. ആത്തിക അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആത്തിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി സ്വപ്നം കണ്ട്. അതായത് ബദർ യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് അവരുടെ സ്വപ്നം. അതിൽ വലിയൊരു മലമുകളിൽ നിന്നൊരു വലിയ പാറ ഉരുണ്ട് വന്നിട്ട് മക്കയിലെ വീടുകളെ ഇടിക്കണതാണ് സ്വപ്നം, ഇടിക്കണതാണ് സ്വപ്നം. ആ സ്വപ്നം ആത്തിക പറയുന്ന സമയത്താണ് ബദറിലേക്ക് എന്ത് ചെയ്യണത്, അബൂജഹലും കൂട്ടർ പുറപ്പെടുന്നത്. അപ്പൊ അബ്ബാസ് വന്നിട്ട് പറയാണ് അബൂജഹലിനോട്, നമ്മള് മക്ക വിട്ടു പോണോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ആത്തിക കണ്ട സ്വപ്നം പറയുമ്പോഴാണ് അബൂജഹൽ പറയുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്കൊരു നബി ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു നബിച്ചീം വന്നോ എന്ന് ചോദിച്ചിട്ട് അബൂജഹൽ കളിയാക്കുന്നുണ്ട്. അതൊക്കെ ഇതാണ് വിഷയം. അപ്പൊ ഈ ദാറുൽ അർക്കമിന്റെ വീടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുക്കാൻ കാരണം അതെന്താ, അവിടെ രഹസ്യമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കൂല. കാരണം എന്താ, ബനു മഖ്സൂം കുടുംബക്കാരനാണ്. ഒരിക്കലും ബനു മഖ്സൂം കുടുംബം ആർക്ക് അഭയം കൊടുക്കൂല, ബനു ഹാഷിമിന് കൊടുക്കൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവരുടെ നോട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശിഷ്യ ആരെ തെരഞ്ഞെടുത്ത്, ദാറുൽ അർക്കമിനെ തെരഞ്ഞെടുത്തത്. ഏതായാലും ദാറുൽ അർക്കമിനെ തെരഞ്ഞെടുത്തപ്പോൾ ഇവരുടെ അവസ്ഥ അല്ല, പിന്നെന്തുണ്ട്, ഒഴിഞ്ഞിരിക്കാനും അതേപോലെ തന്നെ രഹസ്യമായിട്ട് ദീൻ പഠിക്കാനും നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സന്ധിക്കാനും അതേപോലെ നിസ്കരിക്കാനും ഒരവസരം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമീങ്ങൾക്ക് എന്തുണ്ട്, ഇവരുടെ പോലെ അല്ല അവർ. മനസ്സിലായി? അവർ കുറച്ചൊരു അനുകൂലവും ഒരു അനുഗ്രഹവും ഉണ്ട്. അപ്പൊ അവർ വേറൊരു തബക്കയാണ്. അവരുടെ ഉദാഹരണമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് 3 ദിവസം മുമ്പ് നമുക്കെല്ലാം ഹംസത്ത് ഇസ്ലാം സ്വീകരിച്ചു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഹംസക്കത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഉമറും ഹംസയും ഏറെക്കുറെ അടുത്ത ദിവസങ്ങളിലാണ് ഇസ്ലാം സ്വീകരിക്കേണ്ടത്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ ദാറുൽ അർക്കമിലേക്ക് പ്രവാഹമായി. ഇസ്ലാം മുസ്ലിമീങ്ങളുടെ പ്രവാഹം നടത്തണമെങ്കിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം കൂടി, അങ്ങനെ പറയാം എണ്ണം കൂടി. കാരണം എന്താ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട് ഉമറിന്റെ ഇസ്ലാം ആശ്ലേഷണം ഒരു ഇസ്സത്തായിരുന്നു എന്നാണ്, ഞങ്ങൾക്കൊരു വിജയമായിരുന്നു. അതുവരെ മുസ്ലിമീങ്ങൾ ദുർബലരായിരുന്നു, ഉമർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇസ്ലാമിന് ശക്തി ഉണ്ടായത്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് പറയുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം, രക്തസാക്ഷിത്വത്തിന് ശേഷം പറയുന്നത് റഹിമക്കല്ലാ കാന ഇസ്ലാമുക ഇസ്സൻ വകാന ഹിജ്റതുക നസ്റൻ വകാന ഖിലാഫതുക റഹ്മതൻ. അതായത് അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഇസ്ലാം മുസ്ലിമീങ്ങൾക്കൊരു പ്രതാപമായിരുന്നു, നിങ്ങളുടെ ഹിജ്റ മുസ്ലിമീങ്ങൾക്കൊരു വിജയമായിരുന്നു, നിങ്ങളുടെ ഖിലാഫത്ത് മുസ്ലിമീങ്ങൾക്ക് കാരുണ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ദാറുൽ അർക്കമിൽ ഇസ്ലാം സ്വീകരിച്ചവർ ശിഷ്യ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമറിന് ശേഷമുള്ളവർ, അവരുടെ അവരൊരു തബക്കക്കാരാണ്, ഒരു പദവിയിലുള്ളവരാണ്. പിന്നെ മുഹാജറത്തുൽ ഹബിഷ, ഹബശീനയിലേക്ക് ഹിജറ പോയവർ അവര് രണ്ടു തവണയാണ് ഹബശീനയിലേക്ക് ഹിജറ പോയത്. രണ്ടു തവണയാണ് മുസ്ലിമീങ്ങൾ ഹബശീനയിലേക്ക് ഹിജറ പോയത്. ആദ്യ തവണ 14 പേര് പോയി, പിന്നെ 101 പേര്, 100 പേര്, 101 പേര്, രണ്ട് തവണയായിട്ടാണ് ഹിജ്റ പോയത്. നുബുവത്തിന്റെ 5-ാമത്തെ വർഷം റജബ് മാസത്തിലാണ് ഹിജ്റ, ഇവരുടെ ഹിജ്റ. മക്കയിൽ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഏറെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഈ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമീങ്ങളിൽ പലരും അടിമകൾ, സ്വതന്ത്ര തന്നെ പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പിന് അടിമകളുടെ കാര്യം ബിലാൽ, ഹുബൈബ്, ഹബ്ബാബ്, അമ്മാർ, യാസിർ, സുമയ്യ, സുന്നൈറ, നഹദിയ, ഉമ്മു ഉബൈസ്, ആമിർ ബിൻ ഫുഹൈറ തുടങ്ങി ഈ പിന്നെ സാധുക്കളായ ഉമ്മു ഷുറൈഖ്, ഇങ്ങനെ കുറേ മഹദികൾ, അതേപോലെ മഹത്തുക്കൾ, സഹാബികൾ ധാരണമായി പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി. നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുസ്ലിമീങ്ങൾ തീർത്തും ദുർബലാവസ്ഥയിലാണ്. ഈ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ ഹബശയിലേക്ക് ഹിജറ പോവുക. ഹബശയിൽ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്, ഖലീഫ ഉണ്ട്. നീതിമാനായ ഒരു ഖലീഫയുണ്ട്, അദ്ദേഹത്തിന് അടുക്കൽ നീതി ലഭിക്കും, നിങ്ങൾ ഹബശയിലേക്ക് ഹിജറ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹിജറയുടെ അഞ്ചിൽ റജബ് മാസത്തിൽ മുസ്ലിമീങ്ങൾ 14 ഹിജറയുടെ അഞ്ചാമത്തെ വർഷം റജബ് മാസത്തിൽ 16 പുരുഷന്മാരും 4 സ്ത്രീകളും 16 പേർ ആദ്യ ഹിജറ പോയി. ആദ്യം റജബ് മാസത്തിലെ നബുവത്തിന് അഞ്ചാമത്തെ വർഷം 16 പേര് പോയി. അതിലായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലയും ഭാര്യ റുഖയ്യയും ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനും ഭാര്യ റുഖയ്യയും നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പുത്രി, അവരൊക്കെ ഹിജറ പോയി. അവര് പോയപ്പോ റസൂൽ പറഞ്ഞല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയും പലായനം ചെയ്തതിനിപ്പുറം ആദ്യമായി ഹിജറ പോകുന്ന മുസ്ലിം കുടുംബമാണ് റുഖയ്യയും ഉസ്മാനും എന്നാണ്. ഫാമിലി ആദ്യമായിട്ട് അള്ളാന്റെ മാർഗത്തിൽ പലായനം ചെയ്യുന്ന ഫാമിലിയാണ് പിന്നെ ഉസ്മാന്റെ കുടുംബം എന്ന് റസൂൽ പറയുന്നത്. ഏതായാലും പിന്നെ ഉസ്മാൻ, റുഖയ്യ ദമ്പതികളടക്കം 16 പേര് ഹിജറ പോയി. ഇത് റജബ് മാസത്തിൽ, റമദാൻ മാസം, റജബ് കഴിഞ്ഞ് ഷഹബാൻ റമദാൻ, റമദാൻ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ചിട്ട് മുശ്രിക്കീങ്ങളോടൊരു സംവാദം, സംസാരം. ആ സംസാരത്തിൽ മുശ്രിക്കീങ്ങളൊക്കെ റസൂലുള്ളാഹിനെ എതിർക്കാൻ വേണ്ടി വന്നപ്പോൾ ആ സമക്ഷത്തിൽ റസൂലുള്ളാഹി സൂറത്തു നജ്മ് പാരായണം ചെയ്തു. സൂറത്തു വന്നജ്മി പാരായണം ചെയ്തു. ആ വന്നജ്മി പാരായണം ചെയ്തപ്പോൾ ഫഅബ്ദുലില്ലാഹി വസ്തുദു എന്ന ആയത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓത്തിന്റെ സുജൂദ് ചെയ്ത് ആ ഖുർആന്റെ വശ്യതയിൽ, സൂറത്ത് നജ്മിന്റെ ആ വശ്യതയിൽ മുശ്രിക്കീങ്ങളും അറിയാതെ എന്ത് ചെയ്ത് നബിസ്വല്ലല്ലാഹി തങ്ങളോടൊപ്പം സുജൂദ് ചെയ്ത്, നബിസ്വല്ലല്ലാഹി തങ്ങളോടൊപ്പം മുശ്രിക്കീങ്ങളും അറിയാതെ സുജൂദ് ചെയ്ത് ഖുർആന്റെ വശ്യതയിൽ. ഈ വാർത്ത നാട്ടിൽ പരന്ന് മുശ്രിക്കീങ്ങൾ സുജൂദ് ചെയ്തിരിക്കുന്നു മുഹമ്മദിനോടൊപ്പം എന്നുള്ള വാർത്ത പറഞ്ഞ് ആ വാർത്ത സ്പ്രെഡായത് അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള നിലക്കാണ്, ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള നിലക്കാണ്. അങ്ങനെ ആ വാർത്ത ഹബ്ഷയിൽ എത്തി. ഹബ്ഷയിലെത്തിയപ്പോൾ ഇത് മുഹാജിറുകൾ കേട്ട്, ഇങ്ങനെ മുസ്ലിങ്ങൾ അവിടെ മക്കാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അവിടെ എത്തി. അപ്പൊ എന്ത് ചെയ്തു ഹിജറ അവര് പലരും കൊണ്ട് മടങ്ങി, ഇനി എന്തിനാ നമ്മള് നമ്മളെ നാടും കൂടൊക്കെ വിട്ട് മറ്റേ അന്യ നാട്ടിൽ പോകണ് പാർക്കണ്. അവരെന്ത് ചെയ്ത് റമദാൻ മാസത്തിൽ അതിനപ്പുറം അവര് മടങ്ങി. പക്ഷേ മുശ്രിക്കീങ്ങൾ സുജൂദ് ചെയ്ത് എന്തിനാ, അവർ ഇസ്ലാം ഉൾക്കൊണ്ടിട്ടല്ല. പിന്നെയോ അറബി ഭാഷയിൽ സുന്ദരമായി വിശുദ്ധ ഖുർആന്റെ പാരായണം കേട്ട് അതിൽ ലയിച്ച് ആശയത്തിൽ മുഴുകിയിട്ട് അവരറിയാത്ത സുജൂദ് ചെയ്താണ് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രം. പിന്നെയാണ് അവർക്ക് ജാള്യത മനസ്സിലായത്. അതോടുകൂടി അവർ കൂടുതൽ ശത്രുക്കളായി, അവർ കൂടുതൽ ഇസ്ലാമിന്റെ ശത്രുക്കളായി. ആ കൂടുതൽ ശത്രുക്കളായ ആ ശത്രുതയിലേക്കാണ് ആര് വീണ്ടും മടങ്ങിയിരുന്നത്? അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിട്ടുള്ള പലരും മടങ്ങിയിരുന്നത്. അപ്പൊ വീണ്ടും ഇവർക്ക് കൂടുതൽ പീഡനമായി, മക്കയിൽ മുസ്ലിമീങ്ങൾ കൂടുതൽ പീഡനമായി. കാരണം പീഡനത്തിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്, ഇവർ ലഭ്യരയിക്കുന്നത്. മുഹമ്മദ് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ വേണ്ടി വന്നവർ റസൂലുള്ളാഹിയോടൊപ്പം സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പൊ കൂടുതൽ അവർ ജാള്യതയിൽ എന്ത് ചെയ്ത്, ജാള്യതയിൽ അവർ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. അത് കൂടുതൽ കഠിനമായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും എന്ത് ചെയ്ത് ഹബ്ശീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് നബുവത്തിന്റെ 6-ാമത്തെ വർഷം ഈ ഹിജറയെ തുടർന്ന് തന്നെ ഹബശീനിയയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജറ പോയത്. അതിൽ 82 പുരുഷന്മാരും 29 സ്ത്രീകൾ അല്ലെങ്കിൽ 83 പുരുഷന്മാർ 28 സ്ത്രീകൾ ഈ രീതിയിലാണ് അതിന്റെ കണക്ക്. ഏതായാലും 101 പേർ 100 പേർ ഈ രീതിയിൽ പിന്നെ മുസ്ലിമീങ്ങൾ അതിൽ ഹിജറ പോയി. ജാഫർ ബിൻ അബി താലിബ് ഇവരൊക്കെ ആ രീതി പിന്നെ അതാണ്. അപ്പൊ അവരുടെ മുഹാജറത്തുൽ ഹബശ, അവര് ഹബശീനയിലേക്ക് പോയി, അവിടെ ഹബശീനയിൽ താമസിക്കണം. ഹബശീനയിൽ താമസിക്കുമ്പോൾ അവര് നേഗസ് ചക്രവർത്തി നജ്ജാഷി അമുസ്ലിമാണെങ്കിലും ആ അമുസ്ലിമായ നജ്ജാഷിയുടെ നീതിപൂർവകമായ ഭരണം, മുസ്ലിമീങ്ങൾ അവരുടെ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുവാൻ പറ്റിയ ജീവിതമാണ് അവിടെ. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ ആ ഭരണകൂടം നജ്ജാഷി അനുവാദം കൊടുത്തു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഹബശയിൽ അവിടെ ജീവിച്ചു, ഇസ്ലാമികമായിട്ട് ജീവിച്ചു. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹക്ക് ആ കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ ഉമ്മു ഹബീബിന്റെ ഭർത്താവ് ഉബൈദ് ഇബ്നു ജഹ്ഷ് അദ്ദേഹം പിന്നെ ക്രിസ്തുമയായി മാറിയ ചരിത്രമൊക്കെ നമുക്കറിയാം. ഏതായാലും മുഹാജറത്തുൽ ഹബശ അവരൊരു ദർജക്കാരൻ. പിന്നെ അസ്ഹാബുൽ ബൈഅത്ത് അഖബത്തുൽ ഒന്നാം അഖബ ഉടമ്പടിയുടെ ആളുകൾ, അവർ സഹാബികളിൽ ഒരു തബക്കയാണ്. എന്താ ഈ അഖബ ഉടമ്പടി? അഖബ ഉടമ്പടി എന്താ? അഖബ ഉടമ്പടി അത് മദീനക്കാരായിട്ടാണ്. അഖബ ഉടമ്പടി മദീനക്കാരായിട്ടാണ്. മദീനയിൽ നിന്ന് ഒരു സംഘം ഹാജിമാർ, അവരും മുസ്ലിമീങ്ങളല്ല, അവര് മുസ്ലിമീങ്ങളല്ല, ഒരു സംഘം ഹാജിമാർ എന്ത് ചെയ്ത്, നിസ്വാസമാതാക്കൾക്ക് നുബുവത്ത് കിട്ടിയതിന്റെ 11-ാമത്തെ വർഷം ഹജ്ജിന് വന്നു. അങ്ങനെ അവർ മിനയിൽ താമസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മിനയിലേക്ക് ചെന്നിട്ട് ഈ പിന്നെ മദീനക്കാരോട് സംസാരിച്ച് അവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ദാവത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ദാവത്തിൽ ആകൃഷ്ടരായ അവർ ഇസ്ലാം ഉൾക്കൊണ്ട് അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ട് റസൂലുള്ള അവർക്ക് ദാവത്ത് മുമ്പ് എത്തിച്ച ചരിത്രമുണ്ട്. ഏതായാലും പിന്നെ ആ വർഷത്തിന് മുമ്പ് തന്നെ റസൂലുള്ള ചെയ്തിട്ടുണ്ട്, അവർക്ക് ദൈവത്തെ എത്തിച്ചിട്ടുണ്ട്. അവരിൽ കുറച്ച് ആളുകൾ അതിന് മുമ്പത്തെ വർഷം വന്നപ്പോൾ റസൂലുള്ള മിനയിൽ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അവരിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്, ഇസ്ലാം അവർക്ക് എത്തിയിട്ടുണ്ട്. 11-ാമത്തെ വർഷം ഹിജ്റയുടെ നുബുവത്തിന്റെ 11-ാമത്തെ വർഷം ഇതിൽ 12 പേര് മദീനക്കാരിൽ 12 പേര് വന്ന് അവര് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളോട് മിനയിൽ രാത്രിയുടെ ഒരു ഭാഗം പിന്നിട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളോട് അവർ ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിനാണ് ബൈഅത്തുൻ നിസാ എന്ന് പറയും. ബൈഅത്തുൻ നിസാ അതിൽ സ്ത്രീകൾ ഉണ്ടായിട്ടില്ല, ആ ബൈഅത്തിൽ സ്ത്രീകളില്ല. പക്ഷെ അവരെക്കൊണ്ട് റസൂലുള്ള ചെയ്ത ബൈഅത്തിന് ബൈഅത്തുൻ നിസാ എന്നാ പറയാ. 12 പേരായിരുന്നു ആ ബൈഅത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പേര് വരാൻ കാരണം, ഒന്ന്, നിസ്സലാശ്രമങ്ങൾ പിൽക്കാലത്ത് സ്ത്രീകളോട് ബൈഅത്ത് ചെയ്ത വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ തന്നെയായിരുന്നു ഈ ബൈഅത്തിലെയും വിഷയങ്ങൾ. അതായത് അള്ളാഹുവിൽ പങ്കുചേർക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, കൈകാലുകൾക്കിടയിൽ ദുർവൃത്തികളൊന്നും ചെയ്യില്ല, പിന്നെ നന്മയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരാവൂല. ഈ വിഷയങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് ബൈഅത്ത് സ്വീകരിച്ചത്. സൂറത്ത് മുംതഹിനയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നുണ്ട്. അതേ വിഷയത്തിലാണ് ഇവരോട് ബൈഅത്ത് ചെയ്തത്. യുദ്ധത്തിന്റെ വിഷയത്തിലല്ല, യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുമെന്ന വിഷയത്തിലല്ലായിരുന്നു ബൈഅത്ത്. അതൊഴിച്ചുള്ള വിഷയങ്ങളാണ് ബൈഅത്ത്. അതുകൊണ്ടാണ് ഇതിന് ബൈഅത്തുൻ നിസാ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് ബൈഅത്ത് ചെയ്തിട്ട് റസൂലുള്ളാഹിനെ മാനസികമായി ബലപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഒറ്റക്കല്ല, മുസ്ലിമീങ്ങൾ മക്കയിൽ അവരും ഒറ്റക്കല്ല, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോടൊപ്പം ആളുകളുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയവരാണ് ഈ അസ്ഹാബുൽ ബൈഅത്തുൽ അഖബത്തുൽ ഊല, ഒന്നാം അഖബ ഉടമ്പടിയിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ അവരൊരു ദർജക്കാരാണ്, ഒരു തബക്കക്കാരാണ്. അവർ 12 പേർ മദീനക്കാർ. പിന്നെ അസ്ഹാബുൽ അഖബത്തുൽ സാനിയ, രണ്ടാം അഖബ ഉടമ്പടി, ഇവരൊരു തബക്കയാണ്. ഇതിന്റെ തൊട്ടടുത്ത വർഷം 12-ൽ ഹിജ്റയുടെ നുബുവത്തിന്റെ 11-ലാണ് ഈ ഉടമ്പടി. ഇത് 12-ൽ 70 ആളുകൾ മദീനയിൽ നിന്ന് വന്ന്, 70 ആളുകൾ ഹജ്ജിന് വന്ന്, 70 ആളുകൾ ഹജ്ജിന് വന്ന്, അങ്ങനെ ഹജ്ജിന് വന്ന ഈ 70 ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകിച്ച് മിനയിൽ കണ്ടുമുട്ടി. ജംറത്തുൽ അഖബയുടെ സമക്ഷത്തിൽ അടുത്ത് വെച്ച് 70 ആളുകൾ രാത്രിയുടെ 3:00 പിന്നിട്ട് ആ സമയത്ത് നിസ്റസല തങ്ങളോട് വരുന്ന ഇത് ബയ്യത്ത് ചെയ്തു. അതിൽ രണ്ട് സ്ത്രീകളുണ്ട്, ഒന്ന് ഉമ്മു അമ്മാറ നുസൈബ ബിന്ദ് കാബ്, മറ്റൊന്ന് അസ്മ ബിന്ദ് അമ്ര. അസ്മയും ഉമ്മു അമ്മാറയും രണ്ട് സ്ത്രീകളും ബാക്കി പുരുഷന്മാരും. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്ത് ബയ്യത്ത് ചെയ്തു. എന്തിനാ ബയ്യത്ത്? ബയ്യത്താണ് അവർ പറഞ്ഞത്. ഇതാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അവരെ കയ്യിൽ പങ്കെടുത്ത അഖബകളിൽ പങ്കെടുത്തവരാണ് ജാബിറൊക്കെ. അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി നമ്മൾ എത്ര കാലം മക്കയിൽ വിടും? ഇങ്ങനെ മക്കാർക്ക് പീഡിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ എത്ര കാലം മക്കയിൽ വിടും? അതൊരിക്കലും ഇനി പറ്റൂല. കാരണം എന്താ? പിന്നെ ഈ പീഡനങ്ങളുടെ തുടർക്കഥകൾ ആവുകയും പിന്നെ 3 വർഷക്കാലം നിസ്സലാമത്തങ്ങളെയും കുടുംബത്തെയും മുസ്ലിമീങ്ങളെയും ഒക്കെ ഇവര് മലഞ്ചെരുവിൽ ഉപരോധിക്കുകയും നിസ്സഹകരിക്കുകയും ചെയ്ത സമയം ആ മുഖാത്തകത്തിൽ ആമണ്ടല്ലോ ഒരു പൊതു ഉപരോധം വന്ന്, അതിൽ സംസാരം പോലും വിലക്കിയതാണ്. മുസ്ലിമീങ്ങൾ പിന്നെ തീർത്തും ഒരു മലഞ്ചെരുവിലേക്ക് ഉപരോധിക്കപ്പെട്ടു. അങ്ങനെ നിസ്സലാമത്തങ്ങൾ സഹാബത്തൊക്കെ ഭക്ഷണം പോലും വിലക്കപ്പെട്ടിട്ട് പുല്ല് പറിച്ച് തിന്നിരുന്നു എന്നാണ്. തോല് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടായിരുന്നു ഭക്ഷിച്ചിരുന്നത് എന്നാണ് മനസ്സിലായത്. രാത്രി ആ കാത്തിരിക്കുന്നതാണ്, ഇരുട്ടത്ത് തോല് പുതിർത്തി തിന്നിട്ടുണ്ടെങ്കിൽ തിന്നണത് എന്തെന്ന് അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചിരുന്നു എന്നൊക്കെ സഅദ് ബിൻ അബി വഖാസ് ഒക്കെ പറയുന്ന സംഭവം കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ പിന്നെ 3 വർഷത്തെ ഉപരോധം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ 3 വർഷത്തെ ഉപരോധം, അത് നുബുവത്തിന്റെ 10-ാമത്തെ വർഷം മുഹറം മാസത്തിൽ തീർന്ന് അവസാനിച്ച്, ആ മുഹറം കഴിഞ്ഞ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത്, അതേപോലെ തന്നെ അബൂ താലിബിന്റെ മരണം, ഇത് രണ്ടും ആയതോടുകൂടി എന്തായി? ഇനി എന്തു ആകാന്നുള്ള അവസ്ഥ വന്ന്. അബൂ താലിബ് മരിച്ച്, ഖദീജ റളിയല്ലാഹു തആല അൻഹ മരിച്ച്, പിന്നെ ഇനി മുശ്രിക്കീങ്ങൾക്ക് എന്തു ആകാന്നുള്ള അവസ്ഥ വന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വൈദി യംകുറു ബികല്ലദീന കഫറു ലിയസ്ബിതൂക ഔ യുഖ്രിജൂക ഔ യഖ്തുലൂക വയംകുറുന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. ബഹുദൈവ വിശ്വാസികൾ, അവിശ്വാസികൾ, നിങ്ങൾക്കെതിരിൽ തന്ത്രം മെനഞ്ഞ സന്ദർഭം ഓർക്കണം. ഒന്നുകിൽ നിങ്ങളെ കൊല്ലാൻ, അല്ലെങ്കിൽ നിങ്ങളെ വിദൂരതയിലേക്ക് നാടുകടത്താൻ, അല്ലെങ്കിൽ മക്കയിൽ ഒരിടത്ത് നിങ്ങളെ ബന്ദിയാക്കി കെട്ടാൻ. മക്കാർ അവിശ്വാസികൾ കുതന്ത്രം മെനഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ആ പണി തുടങ്ങിയത് എപ്പോഴാണ്? 3-4 പരിപാടി, അത് അബൂ താലിബിന്റെയും അബൂ താലിബിന്റെ മരണത്തിന് ശേഷം, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മരണത്തിന് ശേഷം. അങ്ങനെ റസൂൽ തായിഫിലേക്ക് ഹിജ്റ പോണത്, തായിഫിൽ നിന്ന് മടങ്ങുന്നത്. അപ്പൊ വിഷയാകെ രൂക്ഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പീഡനങ്ങൾ തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ അഖബ ഉടമ്പടികൾ, മനസ്സിലായില്ലേ? അതില് 12-ൽ, ഹിജ്റയുടെ 12-ൽ 70 പേർ മദീനയിൽ നിന്ന് വന്നിട്ട് അവർ പറയുന്നത്, റസൂലുള്ളാഹി എത്ര കാലം നമ്മൾ മക്കത്തിടും ഇങ്ങനെ ഈ ഒരു പീഡനത്തിന്? അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിനെ ഇവിടുന്ന് മക്കയിൽ നിന്ന് സംരക്ഷിക്കണം. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവർ പറഞ്ഞ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് യസ്രിബിലേക്ക്, മദീനയിലേക്ക് വരികയാണ് എങ്കിൽ ഞങ്ങൾ മദീനക്കാർ ഞങ്ങളുടെ ശരീരങ്ങളെക്കാൾ, ഞങ്ങളുടെ ഇണകളെക്കാൾ, കുടുംബത്തെങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ ക്ഷാമകാലത്തും ഞങ്ങളുടെ ക്ഷേമകാലത്തും ഒരുപോലെ, മനുഷ്യത്തിലും മക്രഹയിലും ഒരുപോലെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ എല്ലാ സ്വാർത്ഥതകളെയും ബലി കഴിച്ചായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് പിന്നെന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അവർ ബയ്യത്ത് ചെയ്തു, മനസ്സിലായി? അബ്ദുല്ലാഹി ഇബ്നു റവാഹ അവരൊക്കെ അതിലാണ്. അപ്പോ പിന്നെ സ്വന്തം ശരീരം, അതേപോലെ കുടുംബം, അതേപോലെ സമ്പത്ത്, ഇതൊക്കെ ബലി കഴിച്ചും ഞങ്ങൾ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ പിന്നെ ബയ്യത്ത് ചെയ്യും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈവച്ചിട്ട് പറയാണ്, അലാ മാദാ, എന്തിനു വേണ്ടി, എന്താണ് ഞങ്ങൾ ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വിഷയങ്ങളിൽ ബയ്യത്ത് ചെയ്താൽ ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോ റസൂല പറഞ്ഞാൽ, അൽ ജന്ന, നിങ്ങൾക്കുള്ളത് സ്വർഗമാണ്. ആ വിഷയത്തിലാണ് ഇന്നല്ലാഹു ഇഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്നുള്ള ആയത്തിനെയും അവതരിപ്പിക്കുന്നത്. ഏതായാലും ഈ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത 70 മുസ്ലിമീങ്ങൾ മദീനക്കാർ, അവരാണ് സഹാബികൾ. എന്തിന്? അടുത്ത തബക്ക, അതിൽ സ്ത്രീകളുമുണ്ട്. പിന്നെ അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വരുന്നതിന് മുമ്പ്, ഹിജ്റ വന്ന് മദീനയിൽ എത്തുന്നതിന് മുമ്പ് മദീനയിലേക്ക് ഹിജ്റ പോയവർ, അതായത് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞു, പിന്നെ മുസ്ലിമീങ്ങളോട് ഹിജറ പോകാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് മദീനയിലേക്ക് ഹിജറ പോവാണ് മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന്. ആ മുസ്ലിമീങ്ങൾ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തിയവർ, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഹിജറ പോകാൻ എളുപ്പമാണ്. കാരണം എന്താ, അവർക്കൊരു അഭയം നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ന പോലെ അവിടെ ഉണ്ട്. അർജുന റസൂലിനെ എത്തുന്നതിന് മുമ്പ് റസൂൽ പറയണം മദീനയിലേക്ക് ഹിജറ പോകാൻ. അപ്പൊ എന്ത് ചെയ്തു, ഇസ്ലാമിന് വേണ്ടി ആ നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു, മദീനയിലേക്ക് പലായനം ചെയ്തു. അഹബ ഉടമ്പടിയോടെ അനുസരിച്ച് റസൂലുള്ള മിസ്അബ് ബിൻ ഉമൈറിനെ മുഖരി ആയിട്ട് ദീൻ പഠിപ്പിക്കാനുള്ള ആളായിട്ട് അവർക്ക് വിട്ടിരുന്നു, മദീനയിലേക്ക് വിട്ടിരുന്നു. അങ്ങനെ മിസ്അബ് ബിൻ ഉമൈറും മദീനക്കാരായ അഹബ ഉടമ്പടിയിൽ സംബന്ധിച്ചവരും അല്ലാത്തവരുമായ സഅദ് ബിൻ മുആദ്, പിന്നെ അസ്അദ് ബിൻ സുറാറ, അതേപോലെ തന്നെ പിന്നെ പ്രമുഖരായ പല സഹാബികളും, അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ട് മദീനയിൽ ഒരു വലിയ ജനാവലി, മദീനയിൽ വലിയൊരു ജനാവലി, മക്കയെ പോലെയല്ല, അവരിസ്ലാം ഉൾക്കൊണ്ടിരുന്നു. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങൾ പലരോട് ഹിജ്റ പോകാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, മുസ്ലിമീങ്ങൾ ഹിജ്റ പോയി. അബൂ സലമ, ഉമ്മു സലമ തുടങ്ങിയ മഹത്തുക്കളൊക്കെ അതിൽ പിന്നെ ഉൾപ്പെടുന്നവരാണ്. അവരൊരു പദവിക്കാരാണ്, പ്രമുഖക്കാരാണ്. അവരുടെ പ്രത്യേകത നമ്മൾ ഇവരൊക്കെ ഒരു പദവിയായിട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവരോട് പിന്നെ പറയാണ് മക്ക വിട്ടുപോകാൻ, സ്വന്തം വീട് വിട്ടുപോകാൻ, കുടുംബത്തെ വിട്ടുപോകാൻ പറയാണ്. അപ്പൊ എന്ത് ചെയ്യണം, അവര് കുടുംബത്തെ വിട്ടുപോകാണ്. പിന്നെ അവർക്ക് അറിയണ കുടുംബക്കാരും കൂട്ടക്കാരും അവിടെ മദീനത്തില്ല. പിന്നെയോ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് അവിടെ പോകാൻ പറയണം. അപ്പൊ അവരെന്ത് ചെയ്യണം, അവര് ആദർശ സംരക്ഷണാർത്ഥമുള്ള പലായനാണ്, മനസ്സിലായി. അപ്പൊ ആ ഒരു പദവി ഒരു പ്രത്യേക പദവി തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവർ വിഭാഗത്തെ ഒരു തബക്കയായിട്ടെണ്ണി ചെയ്തു. പിന്നെ അഹ്ലു ബദർ, അടുത്ത തബക്കാര് അഹ്ലു ബദർ. എന്താ അഹ്ലു ബദർ? ബദരീങ്ങൾ, ബദരീങ്ങൾ. ബദറിൽ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ, അവരിൽ മുഹാജിറുകളുണ്ട്, അൻസാരികളുണ്ട്. കൂടുതൽ ആരാണ്? അൻസാരികളാണ്, കൂടുതൽ അൻസാരികളാണ്. മുന്നൂറ്റി പതിനാല് പേർ, അല്ലെങ്കിൽ 316 അല്ലെങ്കിൽ 317 പേർ ബദരീങ്ങൾ. അവരൊരു ദർജക്കാരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത അവർ നിരായുധരായിരിക്കെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരിക്കെ, അവർ പാദരക്ഷ പോലും ഇല്ലാതിരിക്കെ, അവർക്ക് സഞ്ചരിക്കാൻ വാഹനമില്ലാതിരിക്കെ, ഒരു കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ട അവർക്ക് തങ്ങളുടെ മൂന്നരട്ടിയുള്ള സായുധ സേനയാണ് ഇത് ഏറ്റുമുട്ടേണ്ടി വന്നത്. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് അതിന് ആഹ്വാനം ചെയ്തപ്പോൾ അവരെന്ത് ചെയ്ത്, ആ കൽപ്പന മാനിച്ച് അവർ ഏറ്റുമുട്ടി. നിരായുധരായവർ സർവായുധ സന്നദ്ധരായ ഒരു വിഭാഗത്തെ, അതും തങ്ങളെക്കാൾ മൂന്നരട്ടിയുള്ള ഒരു വിഭാഗത്തെ എന്ത് ചെയ്ത് തോൽപ്പിച്ച് ഇസ്ലാമിന് വേണ്ടിയിട്ട് അവർ പടയേണ്ടി. പറയുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല പുറപ്പെട്ടത്, പിന്നെയും ഒരു സ്വാർത്ഥവാഹക സംഘത്തെ തടയാനാണ് പുറപ്പെട്ടത്. പക്ഷെ മുന്നിലൊരു യുദ്ധമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്. അള്ളാഹുവിന്റെ വിളിക്കുത്തരമേകിയ ബദരീങ്ങൾ അവരൊരു പദവിക്കാരാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ബദർ യുദ്ധം അവസാനിച്ച് ബദരീങ്ങളെ നോക്കിയിട്ട് പറഞ്ഞത്, ഇഫ്അലു മാ ശിഇതു ഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തിരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാം പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു പദവിക്കാരാണ്. പിന്നെ ബദറിന്റെയും ബൈഅത്ത് റിദ്വാന്റെയും ഇടയിലുള്ള പിരീഡ്, നമ്മൾ ബൈഅത്ത് റിദ്വാനെ വിശദീകരിച്ചു അല്ലെ, എപ്പോ സൂറത്തുൽ ഫതഹ് വിശദീകരിച്ചപ്പോൾ. ബൈഅത്ത് റിദ്വാൻ പിന്നെ അത് ഹിജ്റയുടെ ആറിലാണ്, ഹിജ്റയുടെ ആറിലാണ് ബൈഅത്ത് റിദ്വാൻ നടന്നത്, ഹുദൈബിയ സന്ധി. ബദറിന്റെയും ഹുദൈബിയ സന്ധിയുടെയും ഇടയിൽ കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹിജ്റ വന്നിട്ടുണ്ട് ബദറിന് ശേഷം ഹുദൈബിയക്കിടയിൽ. അവരൊരു ദർജക്കാരാണ്, എന്തുകൊണ്ട് ഇവരെ ഒരു പ്രത്യേക ദർജയാക്കി? അവര് ബദരീങ്ങളെപ്പോലെയല്ല. എന്തുകൊണ്ട്? ബദറിൽ മുശ്രിക്കീങ്ങളുടെ മൂക്കരിഞ്ഞ് അല്ലെ, മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ട്, മക്കയിൽ മുശ്രിക്കീങ്ങളുടെ ആ ഊക്കുണ്ടല്ലോ, ഊക്ക് അതിന് ശരിക്ക് കടിഞ്ഞാനിട്ട്, കടിഞ്ഞിട്ട് അവരുടെ ആ ഞങ്ങളായിരുന്നു എല്ലാം എന്നുള്ള ആ ഭാവം തന്നെ എന്ത് ചെയ്ത് ഉടച്ചു വാർത്ത് മനസ്സിലായി. അതോടുകൂടിയിട്ട് പിന്നെ അവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിനു മുമ്പുള്ള ആളുകളെ പോലല്ല, അവർക്ക് ഒന്നുകൂടി എന്തായി, ആശ്വാസമായി, ആക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഭാവവും ആളുകൾക്കുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിം പലായനം ചെയ്ത് മദീനയിലെത്തി. ആ മുസ്ലിമീങ്ങളാണ് ഇവിടെ ഉദ്ദേശം. അല്ലദീന ഹാജറു ബാദ ബദർ, ബദറിന് ശേഷം ഹിജ്റ വന്ന ആളുകൾ, അവര് മുമ്പരെ പോലെയല്ല, അവര് ബദറിങ്ങളെ പോലെയോ അല്ലെങ്കിൽ ബദറിന് മുമ്പ് സ്വീകരിച്ചവരെ പോലെയല്ല, അവരൊരു ദർജക്കാരാണ്. ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തവർ, അവരൊരു പ്രത്യേക വിഭാഗം. എന്താ അവരുടെ, അതിന്റെ അർത്ഥം ഇവരും ഈ ഇപ്പൊ ഈ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തവരിൽ തന്നെ ഈ ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ട്, മനസ്സിലായി. പക്ഷെ അവർ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തവർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത, ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തവർ നമ്മൾ സൂറത്തുൽ ഫതഹ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അവര് യുദ്ധത്തിന് വന്നതല്ല. ബൈഅത്ത് റിദ്വാനിൽ വന്നവരെങ്ങനെ വന്നത്, അവര് യുദ്ധവസ്ത്രം ധരിച്ചല്ല വന്നത്, അവര് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചത്. സാധാരണ ധരിക്കുന്ന ഡ്രസ് പോലും അവരെടുത്തില്ല. പിന്നെ ഒന്ന് ഇഹ്റാമിന്റെ ഒരു മുണ്ടാണ്, പിന്നൊന്ന് ഇഹ്റാമിന്റെ ഒരു പൊതയാണ്. ഇത് ധരിച്ചിട്ടാണ് 1400 പേര് വരുന്നത്. അവര് യുദ്ധം ഉദ്ദേശിക്കുന്നില്ല, അവരുദ്ദേശിക്കുന്നത് കഅബ തവാഫ് ചെയ്യലും ഉംറ നിർവഹിക്കലാണ്. പക്ഷേ കഅബ തവാഫ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പിന്നെ ഒരു യുദ്ധമാണ് അരങ്ങേറാൻ പോണത്, ഒരു യുദ്ധത്തിന്റെ സാഹചര്യമാണ് ഒരുങ്ങണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല, ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ് വന്നിട്ടുള്ളത്, ഈ ഉംറയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുന്നിൽ വരുന്നത് ഒരു യുദ്ധത്തിന്റെ സാഹചര്യമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ അംബാസഡർ മക്കയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, എങ്കിൽ മക്കക്കാരോട് ആ വിഷയത്തിൽ പ്രതിക്രിയ ചെയ്യാൻ തീരുമാനിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഉസ്മാനിന് വേണ്ടിയിട്ട് മക്കക്കാരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കാണ്. എപ്പോ എങ്ങനെ യുദ്ധം, യുദ്ധത്തിന് ആയുധമല്ല, അതേപോലെ തന്നെ യുദ്ധവസ്ത്രവുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ മരണത്തിന് വേണ്ടി ക്ഷമയുടെ പേരിൽ, സബറിന് വേണ്ടി, അദമുൽ ഫിറാർ, ഒരു യുദ്ധമുണ്ടായാൽ ഒരിക്കലും പിന്തിരിഞ്ഞോടാൻ പാടില്ല. ആ വിഷയത്തിലാണ് ബൈഅത്ത്. 1400 പേരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യുന്ന വിഷയം മരിക്കാൻ, അതേപോലെ തന്നെ പിന്തിരിഞ്ഞോടാൻ പാടില്ല യുദ്ധത്തിൽ, ക്ഷമിച്ചു നിൽക്കണം, സബർ, ആ വിഷയത്തിലാണ് ബൈഅത്ത്. ഈ ആളുകളുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള ആളുകൾ, അതിൽ മുനാഫിഖീങ്ങൾ ചെലവഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു, റസൂലുള്ളാഹിക്ക് ആ വിഷയത്തിൽ ബൈഅത്ത് ചെയ്തു. അപ്പൊ നോക്കി, നിങ്ങൾ ബദരീങ്ങളുടെ ഹാലും അല്ല അവരുടെ ഹാൽ, മനസ്സിലായോ? എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രീതിപ്പെടുത്തും വിധം, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തും വിധം അവർ ഇസ്ലാമിന് വേണ്ടി റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്തു. അപ്പൊ അവരുടെ ദറജ പദവി ഒരു പ്രത്യേക പദവിയാണ്. അതുകൊണ്ട് തന്നെ സഹാബികളിൽ അഹ്ലു ബൈഅത്ത് റിദ്വാൻ, ബൈഅത്ത് റിദ്വാന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക പദവിക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞത് ലഖദ് റളിയല്ലാഹു അൻഹുൽ മുഅ്മിനീൻ ഇദ് യുബൈഉനക തഹ്ത അശ്ജറ, നമ്മൾ സൂറത്തുൽ ഫതഹിൽ പഠിച്ചില്ലേ, വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പിന്നെ അത് 1400 ആളുകൾ. പിന്നെ ബൈഅത്ത് റിദ്വാന്റെയും മക്കം ഫതഹിന്റെയും ഇടയിലുള്ള പീരീഡ്, ഇതൊരു പ്രത്യേക കാലഘട്ടം. ഇത് പിന്നെ ബൈഅത്ത് റിദ്വാൻ എന്താ നടന്നത്, ഹിജ്റയുടെ 6 ദുൽഖാദ മാസത്തിലല്ലേ, ദുൽഖാദ മാസത്തിൽ നമ്മൾ പഠിച്ചാണത്. ദുൽഖാദ മക്കം ഫതഹ് എന്ന മക്കം ഫതഹ് ഹിജ്റയുടെ 8 ഏത് മാസത്തിലാ മക്കം ഫതഹ്? റമദാൻ മാസത്തിലാണ് മക്കം ഫതഹ്. ഈ ഹിജ്റയുടെ 6 ദുൽഖാദ, അതേപോലെ തന്നെ പിന്നെ ഹിജ്റയുടെ 8 റമദാൻ, ഇത് ഈ പീരീഡിനിടയിൽ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർ ഹിജ്റ പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹിജ്റ പോയിട്ടുണ്ട്. അവരിൽപ്പെട്ടവരാണ് അംറ് ബിൻ ആസ്, അംറ്, ഖാലിദ് ബിൻ വലീദ്, അതേപോലെ തന്നെ പിന്നെ അംറുൽ ആസ് ഖാലിദ് ഇബ്നു വലീദ് സുഹൈൽ ഇബ്നു അംറിന്റെ സുഹൈൽ ഇബ്നു അംർ അല്ല അംറുൽ ആസ് ഖാലിദ് ഇബ്നു വലീദ് പിന്നെ പ്രമുഖരായ ചിലരുണ്ട്. ആ ഗണത്തിൽ തന്നെയാണ്. പിന്നെ ഹിജ്റ പോയിട്ടില്ല, പക്ഷെ ഇസ്ലാം സ്വീകരിച്ചവരിൽപ്പെട്ട ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഹിജ്റ പോയിട്ടില്ല. പക്ഷെ അംറും ഖാലിദ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിജ്റ പോയിട്ടുണ്ട്. പിന്നെ ഉസ്മാൻ ഇബ്നു തൽഹ, ഉസ്മാൻ ഇബ്നു തൽഹ അവരുടെ കുടുംബത്തിലായിരുന്നു കഅബന്റെ താക്കോല്. കഅബന്റെ താക്കോല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ടൈമിലാണ് അബൂ സലമ ഒക്കെ ഹിജ്റ ചെയ്തില്ലേ. ഈ പരീഡിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിജ്റ ചെയ്യുമ്പോൾ ഉമ്മു സലമ ഒറ്റക്കാണ്, ഒറ്റക്കാണ് ഹിജ്റ ചെയ്യുന്നത്. കാരണം ഉമ്മു സലമയും അബൂ സലമയും കുട്ടിയും അവരുടെ കുട്ടിയും മൂന്ന് പേരെ ഒന്നിച്ച് ഹിജ്റ പോയത്. പക്ഷേ ഉമ്മു സലമയെ എന്ത് ചെയ്ത്, ഉമ്മു സലമനെയും കുട്ടിനെയും പിടിച്ചു അബൂ സലമ കൂടി രക്ഷപ്പെട്ടു. പിന്നെ ഉമ്മു സലമയും കുടുംബം കുട്ടി ഒറ്റക്കായി അങ്ങനെ ഉമ്മു സലമയെ ഉമ്മു സലമയുടെ കുടുംബക്കാർ കൊണ്ടുവന്നു, ആരും വീട്ടിൽ കൊണ്ടുവന്നു കുട്ടിനെ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർ അവിടെ പിടിച്ചു. അങ്ങനെ ഉമ്മു സലമ ഒറ്റക്കായി, ഉമ്മു സലമ ഒറ്റക്കായി. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒരു അവസരം കിട്ടിയപ്പോൾ തനിച്ചാണ് ഹിജ്റ പോണത്. തനിച്ച് ഒറ്റക്ക് മക്കത്തിന് പുറപ്പെട്ടാണ് അവർക്ക് മദീനത്തേക്ക്. അതാണ് ഇവരുടെ ഈ അലദീന ഹാജറു ഖബ്റിൽ റസൂൽ എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, തനിച്ചാണ് ഹിജ്റ പോണത്. ഒരു സ്ത്രീ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തനിച്ചു പോകാൻ ആലോചിച്ചോണി ഈ സമയത്ത് ഉസ്മാൻ ഇബ്നു തൽഹനെ കണ്ട്, ഉസ്മാൻ ഇബ്നു തൽഹനെ കണ്ട്. അപ്പൊ ഇവിടുക്കെന്ന് വെച്ചപ്പോ എന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക്, റസൂലിന്റെ അടുക്കിലേക്ക് എന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക് ഞാൻ ഹിജ്റ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ റസൂലുള്ളാന്റെ അടുക്കലേക്ക് വരണം ശരിയാണ്, കാരണം ഈ പീരീഡിൽ ഹിജ്റ പോണ ഇവരെ പിടിച്ചു വെച്ചിട്ട് പിന്നെയാണ് അവർ ഹിജ്റ പോണത്. റസൂലുള്ള ഹിജ്റ പോയതിന് ശേഷമാണ് പിന്നെ ഉമ്മു സലമ ഇവിടെ എത്തുന്നത്, മദീനയിലെത്തുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ അടുക്കലേക്ക് എന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് എന്ന് പറയുന്നത്. ഭർത്താവ് പറഞ്ഞാല് അബൂ സലമ, അബൂ സലമ. അബൂ സലമ മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഉമ്മു സലമ ഏ റസൂലുള്ള കല്യാണം കഴിക്കുന്നത്. ഏതായാലും അപ്പൊ ഈ ഉസ്മാൻ ഇബ്നു തൽഹയാണ് എന്ത് ചെയ്യുന്നത്, ഉമ്മു സലമന്റെ ഒട്ടകത്തിനെ പിടിച്ച് അല്ലെങ്കിൽ ഉമ്മു സലമയെ പിന്നെ എന്ത് ചെയ്യുന്നത്, സുരക്ഷിതമായിട്ട് മദീനത്തേക്ക് എത്തിക്കുന്നു. ഒരക്ഷരം പോലും ഉരയാടാതെ ആ നീണ്ട യാത്രയിൽ ഉമ്മു സലമയെ അദ്ദേഹം എത്തിക്കുന്നത്. ഏതായാലും ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതും ഈ പിരീഡിലാണ്, മനസ്സിലായോ. പിന്നെ അതേപോലെ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു, അതിൽ പ്രമുഖരാണ് നമ്മളിവിടെ എഴുതിയത്. ബൈഅത്തു റിദ്വാന്റെയും അതേപോലെ തന്നെ മക്കം ഫത്ഹിന്റെയും ഇടയിൽ ഇസ്ലാം സ്വീകരിച്ച ഈ ആളുകൾ അവരൊരു പദവിക്കാരാണ്, ദർജക്കാരൻ. പിന്നെ മുസ്ലിമത്തിൽ ഫത്ഹ്, മക്കം ഫത്ഹയിൽ ഇസ്ലാം സ്വീകരിച്ചവർ എന്താ അവരുടെ പ്രത്യേകത? മക്കം ഫത്ഹയിൽ ഇസ്ലാം സ്വീകരിച്ചവരുടെ പ്രത്യേകത അത് മക്കം ഫത്ഹയിൽ നബി അലൈഹി തങ്ങൾ വിജയശ്രീലായുധനായി മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിൽ പോയി മക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ കീഴ്പ്പെട്ടു, മക്ക റിപ്പബ്ലിക്കായി. അപ്പൊ അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്ത്, പിന്നെ ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടായിട്ട് വന്ന്. എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടായി ഇസ്ലാമിലേക്ക് വരെ എന്നുള്ളതിന്റെ ഒരു ഭാഗം ഈ മക്കം ഫത്ഹയിൽ ഉണ്ടായ ഇസ്ലാം മത ആശ്രയമാണ്. ആളുകൾ കുറെ ഇസ്ലാമിലേക്ക് വന്നു. അതില് പിന്നെ മക്കം ഫത്ഹിന് തൊട്ട് മുമ്പായിട്ട് അബൂ സുഫിയാനൊക്കെ വന്നു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, മുആവിയന്റെ വാപ്പ. അതേപോലെ തന്നെ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, റസൂലുള്ളാന്റെ പിതൃവ്യ പുത്രൻ അബൂ സുഫിയാൻ ഇങ്ങനെ വന്നു. അതേപോലെ തന്നെ പിന്നെ പല സഹാബികളും, അറിയപ്പെടുന്ന സഹാബികളൊക്കെ അതോടനുബന്ധിച്ചാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നെ ഹിന്ദ് ബിന്ദു ഉഴ്ച്ച ഇവരുടെയൊക്കെ ഇസ്ലാം മത സ്വീകരണമൊക്കെ ഈ മക്കം ഫത്ഹിനോടനുബന്ധിച്ചാണ്. അവരുടെ അതിൽ പലരും ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെ തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേടിച്ചിട്ട് തന്നെയാണ്, ആയുധം പേടിച്ചിട്ട് തന്നെയാണ് ഇസ്ലാം സ്വീകരിച്ചത്. പക്ഷേ ആയുധം പേടിച്ചിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിലും തുടക്കമല്ല നോട്ടം ഒടുക്കണം ഒരാൾ പിന്നെ തുടക്കത്തിൽ എന്തുകൊണ്ട്, ചിലപ്പം തുടക്കത്തിൽ അയാളുടെ ഇസ്ലാമത സ്വീകരണവും പ്രവർത്തനവും അത്ര ഗംഭീരായിക്കൊള്ളണമെന്നില്ല, പക്ഷേ പിന്നീട് അയാളുടെ ദീനീനിഷ്ഠമായ ജീവിതവും ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞ് പരലോകത്തേക്ക് പോകുമ്പോഴുള്ള അയാളുടെ ദീനാണ് നോട്ടം, അതാണ് അള്ളാഹുവിൻ്റെ നോട്ടം. മനസ്സിലായി? തുടക്കത്തിൽ അടിപൊളിയല്ല വിഷയം, പിന്നെ അവസാനത്തിലെ നിഷ്ഠയാണ് പ്രധാനം. അപ്പൊ ഇവര് പലരും പിന്നെ മുസ്ലിം മക്കം ഫത്തയിൽ ഇസ്ലാം സ്വീകരിച്ച പലരും പിന്നെ അവര് പലരും തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പിന്നീട് ദീനീ നിഷ്ഠമായ ജീവിതമാണ് വെച്ചിട്ടുള്ളത്, പിന്നീട് ദീനീ നിഷ്ഠമായ ജീവിതമാണ് അനുവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഒരു തബക്കയാണ്, അവരൊരു തബക്കയാണ്. കുട്ടികളും അതേപോലെ തന്നെ ചെറുപ്രായക്കാർ, കുട്ടികൾ ചെറുപ്രായക്കാർ അവർ സഹാബികളുടെ ഒരു തബക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ജനിച്ചവർ പലരെയും റസൂലിനെ കണ്ടിട്ടുണ്ട്, കുട്ടികളിൽ പലരെയും റസൂലിനെ കണ്ടിട്ടുണ്ട്. റസൂലിന്റെ വിയോഗ നാളുകളിൽ ചിലരൊക്കെ കുട്ടികളാണ്, ചെറു കുട്ടികളാണ്. ചിലരൊക്കെ കുട്ടികളാണ്, പക്ഷെ അവർക്ക് റസൂലിനെ കണ്ടറിവില്ല. ചിലപ്പോൾ റസൂലിനെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചിലർ കുട്ടികളാണ്, റസൂൽ അവരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും. അവരൊരു തബക്കയാണ്. ഇപ്പൊ അബ്ദുള്ള ഇബ്നു അബ്ബാസ്, അബ്ദുള്ള ഇബ്നു ഉമർ, അനസ് അവരൊക്കെ ചെറിയ പ്രായക്കാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ നാളുകളിൽ. കുസും, ഫദൽ, ഹസൻ, ഹുസൈൻ കുട്ടികളൊക്കെ അവരൊക്കെ ചെറിയ പ്രായക്കാരാണ്. പിന്നെയും ഇപ്പൊ യൂസുഫിന് അബ്ദുള്ള ഇബ്നു സല്ലാമിന്റെ ചരിത്രത്തിൽ കാണാം, യൂസുഫ് എന്ന കുട്ടി അബ്ദുള്ള ഇബ്നു സല്ലാമിന്റെ കാലത്ത് റസൂലിന്റെ മടിയിൽ എന്റെ വാപ്പ എന്നെ കൊണ്ടുപോയി വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, റസൂലിന്റെ കൈയിന്റെ തലയിൽ ഇങ്ങനെ റസൂലിനെ വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചെറിയ കുട്ടിയാണ്. അപ്പൊ കുട്ടിനെ കൊണ്ടുപോയി വെച്ച് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ഞാൻ ഇരുന്നതും റസൂലുള്ളാഹിന്റെ കൈ എന്റെ തലയിൽ ഇങ്ങനെ റസൂലിനെ വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് യൂസുഫ് ഇബ്നു അബ്ദുള്ള ഇബ്നു സല്ലാം, അബ്ദുള്ള ഇബ്നു സല്ലാമിന്റെ മകൻ യൂസുഫ് പറയുന്നുണ്ട് പിൽക്കാലത്ത്. അപ്പൊ അങ്ങനത്തെ പിന്നെ ദർജയിലുള്ളവരുണ്ട് കുട്ടികൾ, അവര് സഹാബികളിൽ ഒരു തബക്കയാണ്. മനസ്സിലായത്? അനസ്, അബ്ദുള്ള ഇബ്നു ഉമർ, അബ്ദുള്ള ഇബ്നു അബ്ബാസ്, ഫദൽ ഇബ്നു അബ്ബാസ്, ഖുസൈം ഇബ്നു അബ്ബാസ് തുടങ്ങി, ഹസൻ ഹുസൈൻ തുടങ്ങി അങ്ങനത്തെ കുട്ടികൾ. ഇതാണ് സഹാബികളിലെ 12 തബക്കകൾ. ഈ തബക്കയിലുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറദുആൻ. അള്ളാഹു ഇവരെ പ്രീതിപ്പെട്ടു, ഇവർ അള്ളാഹുവെയും പ്രീതിപ്പെട്ടു. ഇവരാണ് അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത് പറഞ്ഞു, ലാ യസ്തവി മിൻകും മൻ ഖാതല ഖബ്ല അൽ ഫത്ഹ്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ ഖബ്ല അൽ ഫത്ഹി വഖാതല ഉലൈക അഅളമു ദറജത മിനൽ ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. മക്ക ഫത്ഹിന് മുമ്പ് ചെലവഴിക്കുകയും അള്ളാഹുന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്ത ആളുകൾ, മക്കം ഫതഹിന് മുമ്പ് അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും പോരാടുകയും ചെയ്ത ആളുകൾ, അതേപോലെ തന്നെ മക്കം ഫതഹിന് ശേഷം അള്ളാഹുന്റെ മാർഗത്തിൽ പോരാടുകയും ചെലവഴിക്കുകയും ചെയ്തവർ, രണ്ടു കൂട്ടരുണ്ട് അല്ലേ. ഈ രണ്ടു കൂട്ടരും തുല്യാവൂല. ഉലായിക്ക് ആളം ദറജത്തമ്മിനല്ലതീ നഫക്കും മുമ്പാതെ വഖാതലു. ഉലായിക്ക് ഇവർ അഅമു ദറജത്തൻ കൂടുതൽ പദവിയുള്ളവരാണ്, കൂടുതൽ ദറജ ഉള്ളവരാണ് ശേഷക്കാരേക്കാൾ. അപ്പൊ മക്ക ഫത്ഹിന് മുമ്പ് സ്വീകരിച്ചവർക്കൊക്കെ എന്തുണ്ട്? കൂടുതൽ പദവിയുണ്ട് ശേഷക്കാരേക്കാൾ. ശേഷക്കാരേക്കാൾ നടന്നെങ്കിൽ മക്ക ഫത്ഹിന് ശേഷം ഈ കുട്ടികളല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഇവരൊക്കെ ഇതിൽപ്പെട്ടവർ തന്നെയാണ്. കാരണം എന്താ, പിന്നെ നമ്മൾ പറഞ്ഞത് മക്ക ഫത്ഹിന് ശേഷം, ഇപ്പൊ തായിഫ് യുദ്ധത്തിന് ശേഷം, തായിഫ് യുദ്ധത്തിൽ, ഹുനൈൻ യുദ്ധത്തിൽ, ഇതൊക്കെ മക്ക ഫത്ഹിന് ശേഷമല്ലേ. അതേപോലെ അതിന് ശേഷം ഉണ്ടായ അവസ്ഥ, അതേപോലെ തന്നെ മക്ക ഫത്ഹിന് ശേഷം കുറെ അറേബ്യൻ ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിച്ചില്ലേ, അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങൾ പല ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവരൊന്നും ഇവരെ പോലെ അല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഇവർക്കാണ് കൂടുതൽ പദവി അവരേക്കാൾ. പക്ഷെ വക്കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അവർക്കും ഇവർക്കൊക്കെ അള്ളാഹു ചെയ്തിട്ടുണ്ട് ഹുസ്ന, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗം, സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ സഹാബികൾ മൊത്തത്തിൽ ഏത് പദവിക്കാരാണെങ്കിലും അവർക്ക് എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരെ പ്രീതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹു പ്രീതിപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ ശരിയാണ്, സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ അതും ശരിയാണ്. പക്ഷേ ആ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവരും അല്ലാതെ പ്രീതിപ്പെട്ടവരും എല്ലാവരും ഒരേ ദർജയിലല്ല, ഒരേ ദർജയിലല്ല. അവരുടെ പദവികൾ വ്യത്യസ്തമാണ്, അവരുടെ ദർജകൾ വ്യത്യസ്തമാണ്. അത് എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പൂർവികർ അവലംബിച്ച ഒരു രീതിയാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്തത് നമ്മൾ വിശദീകരിച്ച. നമ്മള് പിന്നെ ഇവിടെ ഇതോടനുബന്ധിച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് ഈ പിന്നെ കാലഘട്ടത്തിൽ എന്നാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഏത് തബക്കയിലാണ് എണ്ണപ്പെടുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം മത ആശ്ലേഷണം ശരിക്ക് അത് ഹുദൈബിയ സന്ധിക്ക് ശേഷം ആണ്, ഹുദൈബിയക്ക് ശേഷമാണ്, മക്കം ഫതഹിന് മുമ്പാണ്, മക്കം ഫതഹിന് മുമ്പാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പിന്നെ അല്ലദീന അസ്ലമു ബഅദൽ ഫതഹ് ബഅദ ബൈഅത്ത് റിദ്വാൻ, ബൈഅത്ത് റിദ്വാനിന് ശേഷം സ്വീകരിച്ചവർ, ഇസ്ലാം സ്വീകരിച്ചവർ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ബൈഅത്ത് റിദ്വാനിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം ഹിജ്റ പോയിട്ടില്ല, ഹിജ്റ പോയിട്ടില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മക്കം ഫതഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മക്കം ഫതഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഈ ചിലർ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം മക്കം ഫതഹിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പിന്നെ നിർബന്ധിതനായിട്ട് ഇസ്ലാം സ്വീകരിച്ചതാണ്. ഇദ്ഹബു അൻതു മുത്തുലഖ എന്ന് പറഞ്ഞേ ആ തുലഖായിൽ പെട്ട ആളാണ് മുആവിയ എന്ന് പറയുന്നത്. അത് ശരിക്ക് ചരിത്രപരമായിട്ട് ശരിയല്ല, അത് തെറ്റാണ്. എന്തുകൊണ്ട്? ബൈഅത്ത് റിദ്വാൻ ഹിജ്റയുടെ 6 നടന്നു, ഹിജ്റയുടെ 7 റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് വന്നു, ഉംറക്ക് വന്നു. ഉംറക്ക് വന്ന് ഈ ഉംറ കലാവ് കിട്ടാൻ വേണ്ടിയിട്ട് വന്നു. ആ ഉംറ കലാവും കിട്ടാൻ വേണ്ടി വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അതിനു മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഹുദൈബിയയിൽ തന്നെ എന്റെ മനസ്സിൽ ഇസ്ലാം കൂറിയിട്ടുണ്ട്, ഹുദൈബിയ സന്ധിയുടെ ആ കാലഘട്ടത്തിൽ തന്നെ എന്റെ മനസ്സിൽ ഇസ്ലാം കൂറിയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിനെ അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. പിന്നെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ ഏഴിൽ ഉംറക്ക് വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. റസൂലിന് മുമ്പിൽ സ്വീകരിച്ചില്ലെങ്കിലും ഇസ്ലാം സ്വീകരിച്ച്. എന്നിട്ട് അദ്ദേഹം ഹിന്ദിന്റെ അടുത്ത് പോകുന്നുണ്ട്, ഉമ്മന്റെ അടുത്ത് പോകുന്നുണ്ട്. അതിന് ഉമ്മനോട് പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം ആശ്രയിച്ചു എന്ന്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് വാപ്പയിൽ നിന്ന് മറച്ചു പിടിക്കാം, വാപ്പയിൽ നിന്ന് മറച്ചു പിടിക്കുക. അബൂ സുഫിയാൻ അത് കേട്ടാൽ ദേഷ്യപ്പെടും. അതുകൊണ്ട് തന്നെ വാപ്പയെ ഭയന്നായിരുന്നു അദ്ദേഹം അത് പരസ്യപ്പെടുത്താതിരുന്നത്. ഇമാം ഇബ്നു കസീർ, ഇബ്നു ഹജർ, ഇമാം ദഹബി ഇവരൊക്കെ ഈ വിഷയം ഉണർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉംറത്തുൽ ഖളാഇൽ, ഉംറത്തുൽ ഖദിയയിൽ ഹിജ്റയുടെ 7 ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം. അപ്പം മക്കം ഫതഹിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മക്കം ഫതഹിന് ഒരു വർഷം മുമ്പ് തന്നെ ഏകദേശം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത ആശ്ലേഷണം നടന്നിട്ടുണ്ട്. മുആവിയ ഉമ്മ വാപ്പനോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം വാപ്പനോട് ചെന്ന് പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ വാപ്പ പറയുന്നുണ്ട് മുആവിയോട് നിന്റെ സഹോദരനാണ് നിന്നേക്കാൾ ഉത്തമം, യസീദ്, മുആവിയുടെ സഹോദരൻ യസീദ് ഉണ്ട്, യസീദ് ഇബ്നു അബീ സുഫിയാൻ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട്. ഈ യസീദാണ് നിന്നേക്കാൾ ഉത്തമം എന്ന് വാപ്പ അബൂ സുഫിയാൻ മുആവിയോട് പറയുന്നുണ്ട്. കാരണം വാപ്പ പറയണത് യസീദ് അവന്റെ വാപ്പാരുടെ പിതാക്കന്മാരുടെ ആദർശത്തിലാണുള്ളത്, നീ പിതാക്കന്മാരുടെ ആദർശം കൈവച്ചു, അതുകൊണ്ട് നിന്നേക്കാൾ നല്ലവൻ നിന്റെ സഹോദരൻ യസീദാണ് എന്ന് പറയുന്നത്. അപ്പോ മക്കം ഫതഹിൽ നിർബന്ധാവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ച ആളെല്ലാരും മുആവിയ റളിയല്ലാഹു അൻഹു. അതിനു മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ച പിന്നെ വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ചിലരൊക്കെ ഇന്ന് അതിനെ അവതരിപ്പിക്കണ നേരെ തിരിച്ചാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വസ്തുത പിന്നെ അത് തമസ്കരിച്ചുകൊണ്ടാണ് ചിലർ എന്ത് ചെയ്യുന്നത്, ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. തീർത്തും ശരിയല്ല. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ 5 വർഷം മുമ്പാണ്, 5 വർഷം മുമ്പ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുമ്പോൾ റസൂലുള്ള നബിയായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ മുആവിയ 5 വയസ്സുള്ള കുട്ടിയാണ്, 5 വയസ്സുള്ള കുട്ടിയാണ്. നബിയുടെ മക്ക കാലഘട്ടം 13 വർഷം, അതൊക്കെ മുആവിയയുടെ ബാല്യകാലമാണ്, മുആവിയയുടെ ബാല്യകാലമാണ്, ബാല്യകാലമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ക കാലഘട്ടത്തിൽ നുബുവത്തിന്റെ പേരിൽ ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ ആരില്ല, മുആവിയല്ല, മുആവിയല്ല. കാരണം അയാൾ ചെറുപ്രായക്കാരനാണ് മുആവിയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ മക്ക കാലഘട്ടത്തിൽ മുആവിയ എന്നുള്ള പേരുണ്ടാവില്ല, കാരണം അദ്ദേഹം ചെറുപ്രായക്കാരനാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മുആവിയ വാപ്പ അബൂ സുഫിയാനോടൊപ്പം ഹിന്ദിനോടൊപ്പം അവിടേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ മക്കം ഫതഹിന് ശേഷമാണ് അവരുടെ പാലായനം. മദീനയിലേക്ക് അവർ ഹിജ്റ പോയിട്ടുണ്ട്. കുറെ മഹത്വങ്ങളും സവിശേഷതകളും ഉള്ള സഹാബിയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ഞാനൊരു ഒരു ഈ തബക്കകൾ പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ഏത് തബക്കയിൽ വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ അതുമായി അദ്ദേഹത്തിന് ഇസ്ലാമുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം ഈ ഒരു വിഷയം ഇവിടെ ഉണർത്തിയത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വതആല മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചവർ ആമമു ദറജത്തിൻ എന്ന് പറഞ്ഞേ, ആ ദറജ പറയപ്പെട്ട ഇവരുടെ ഗണത്തിൽ ഒരാളാണ് ആര്? മുആവിയ റളിയല്ലാഹു തആല അൻഹു. യസീദിന്റെ ചരിത്രം, ഈ മുആവിയ റളിയല്ലാഹുവിന്റെ മകൻ യസീദിന്റെ ചരിത്രം, അത് ഇപ്പൊ വിശദീകരിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം യസീദ് പിന്നെ മുആവിയക്ക് ശേഷം വന്ന പിന്നെ ഒരു പിന്നെ രാജാവാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങളുണ്ട്, അതിങ്ങനെ നമ്മൾ ചുക്കി പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷേ അവലു ജയ്ഷിൻ യഹ്സു ബിലാദ റൂം മഗ്ഫൂറുൽ ലഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുണ്ട്. പിന്നെ റോമൻ നഗരങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആദ്യ സൈന്യം അവർ പൊറുക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നുണ്ട്. പാപം പൊറുക്കപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നുണ്ട്. റോമൻ നഗരങ്ങളോട് പടവെട്ടിയ ആദ്യ സൈന്യത്തിന്റെ ചീഫ് ഇൻ കമാൻഡറാണ് മുആവിയന്റെ മകൻ യസീദ്. യസീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില സ്കലിതങ്ങൾ ചരിത്രത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മദീനയുമായി ബന്ധപ്പെട്ട്, മക്കയുമായി ബന്ധപ്പെട്ട്, അബ്ദുല്ലാഹി ഇബ്നു സുബൈറുമായി ബന്ധപ്പെട്ടുള്ളതായ ചില സംഘടനകളും വിഷയങ്ങളൊക്കെ ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ മുആവിയ റളിയല്ലാഹു അൻഹു മകൻ യസീദിന്റെ വിഷയത്തിൽ. പക്ഷേ മഗ്ഫൂറുൻ ലഹും എന്ന് ഹദീസിൽ വന്ന പാപം പൊറുക്കപ്പെട്ടവർ എന്ന അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ പറയപ്പെട്ട ഒരു വിഭാഗത്തെ നമ്മൾ നാട്ടി നിർത്തിയിട്ട് നമ്മൾ അവരെ ക്രൂശിക്കുവാനും പിന്നെ ആക്ഷേപിക്കുവാനും പോകാൻ പാടില്ലല്ല, അത് നമ്മൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ചില ചരിത്രങ്ങളിൽ അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഹലാസ് ഏതായാലും നമ്മളിവിടെ ഉദ്ദേശിച്ച ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത ആശ്ലേഷണം എന്നീ എന്നുള്ളത് മനസ്സിലാക്കാനാണ് കാര്യം ഉണർത്തിയത്. ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള അവസരങ്ങളിൽ മറ്റു വിഷയങ്ങൾ. ജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.